الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള ഈ മസ്ജിദിലെ വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ബനുൽ മുസ്തലിഖ് യുദ്ധവുമായി ആ യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന സുപ്രധാനമായ ഒരു സംഭവമാണ് ഹാദിസത്തുൽ ഇഫ്ക്, അഥവാ നമ്മുടെ ഉമ്മ മുൽമുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയപത്നി, അവരെ കുറിച്ച് ഉണ്ടായ ഒരു വ്യാജ ആരോപണവും അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ഒന്നാകെ ഖിയാമത്ത് നാൾ വരെ ഉള്ളവരെ അറിയിച്ചുകൊണ്ട് ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നമ്മുടെ ഉമ്മ പരിശുദ്ധയാണ് എന്ന് വിവരിക്കുന്ന ആയത്ത് ഇറക്കിയതുമായി, ആയത്തുകൾ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം ഇതാണ് ഹാദിസത്തു അൽ ഇഫ്ക് എന്നറിയപ്പെടുന്നത്. ഇഫ്ക് എന്നാൽ കള്ള ആരോപണം, ദുരാരോപണം എന്നാണ് അതിന്റെ അർത്ഥം. ബനുൽ മുസ്തലിഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട, അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത യാത്രയിൽ ആ തിരിച്ചുവരവിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇമാം ബുഖാരിയും മറ്റും ഉൾപ്പെടുന്ന ധാരാളക്കണക്കിന് മുഹദ്ദിസുകൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ധാരാളക്കണക്കിന് ഗുണപാഠങ്ങൾ, വലിയ പാഠങ്ങൾ നമുക്കേവർക്കും ആ സംഭവത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യാത്രകളിൽ ഭാര്യമാരെ ആരെയാണ് കൂടെ കൂട്ടുക എന്നതിന് നറുക്ക് എടുക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തവണയും അവർക്കിടയിൽ ചെല്ലാൻ ആരുടെ കൂടെയാണ് ഒരു ദിനം കഴിയുക, ഒരു രാത്രി താമസിക്കുക എന്നത് ഊഴമനുസരിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഒന്നിലധികം വിവാഹം ചെയ്തിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. അവർക്കിടയിൽ താമസിക്കുന്നതിൽ, അവരുമായി രാത്രി താമസിക്കുന്നതിൽ നീതി ഓരോ ആളും പാലിക്കേണ്ടതുണ്ട്. ഒന്നിലധികം ഭാര്യമാർ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഏറ്റവും നീതിപൂർവകമായ മര്യാദയാണ് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. യാത്രകളിലാകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കെടുക്കുകയും എന്നിട്ട് ആർക്കാണോ നറുക്കുള്ളത് അവരെ യാത്രയിൽ കൂടെ കൂട്ടുകയും ചെയ്യുമായിരുന്നു. ഈ യുദ്ധത്തിനുള്ള യാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അഥവാ ആദ്യകാലത്ത് മുസ്ലിമീങ്ങളിലെ പുരുഷന്മാരും സ്ത്രീകളും ഇതുപോലെ പരസ്പരം കാണുന്നതിൽ നിന്ന് മറ സ്വീകരിക്കണം, അവർ കൂടിക്കലരരുത് എന്ന നിയമം ഇസ്ലാമിലുണ്ടായിരുന്നില്ല. അത് പിൽക്കാലത്താണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങൾക്ക് ആ നിയമം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിൽ ഒട്ടകക്കട്ടിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചുപോരവേ മുസ്ലിമീങ്ങളെല്ലാം ഒരു സ്ഥലത്ത് യാത്രക്കിടയിൽ തങ്ങി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ആവശ്യം, പ്രാഥമിക ആവശ്യം നിർവഹിക്കാനും മറ്റും ഒരു സ്ഥലത്തേക്ക് മാറി. ആ സമയത്ത് അവരുടെ ഒരു ആഭരണം അത് കാണാതെ പോയി. ആയിഷ റളിയല്ലാഹു അൻഹ അത് തെരഞ്ഞ് പോയ സമയത്ത് വൈകിപ്പോവുകയും മുസ്ലിമീങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ കൂടെ ഇല്ലാത്തത് മനസ്സിലാക്കാതെ അവർ യാത്ര തുടരുകയും ചെയ്തു. ആഭരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തയമ്മുമിന്റെ ആയത്ത് ഇറങ്ങാനും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇതുപോലൊരു ആഭരണം കാണാതായ സംഭവം ആണ് ഉണ്ടായിരുന്നത്. വലിയ വിലപിടിപ്പുള്ള സ്വർണത്തിന്റെ ആഭരണം മറ്റും ആയിരുന്നില്ല അവരുടെ കയ്യിലുണ്ടായിരുന്നത്. മറിച്ച് തീരെ ഇക്കാലത്ത് ഒരു വിലയുമില്ലാത്ത ആഭരണമാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അണിഞ്ഞിരുന്നത്. വിലയുള്ള ആഭരണങ്ങൾ സ്ത്രീകൾ അണിയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? പറഞ്ഞതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർക്ക് ദുനിയാവിൽ വലിയ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ പലതും അവർക്ക് ഉണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞതുപോലെ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഞങ്ങൾ ഹിലാൽ കാണും, ഹിലാൽ കാണും, ഹിലാൽ മൂന്ന് ഹിലാലുകളൊക്കെ കാണുമാറ് ഒന്നും രണ്ടും മാസങ്ങൾ കഴിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അവിടുത്തെ അടുപ്പിൽ തീക് പുകഞ്ഞിട്ടുണ്ടാവുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. നോക്കൂ, ഇങ്ങനെ അത് ആഭരണം തിരഞ്ഞ് മുസ്ലിമീങ്ങൾ അവരുണ്ടെന്ന് വിചാരിച്ച് ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന് പുറത്തെടുത്തു വെച്ച് യാത്ര തുടർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന് സ്ത്രീകൾ തീരെ മെലിഞ്ഞവരായിരുന്നു. കുറെ ഭാരം വെക്കാൻ മാത്രം ഭക്ഷണം അവർ കഴിക്കാറുണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, മെലിഞ്ഞവരായിരുന്നു. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രായവും വളരെ ചെറുതായിരുന്നു ആ സമയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തന്നെ അവർക്ക് 18 വയസ്സായിരുന്നു പ്രായം. അതിനു മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്, യാതൊരു സംശയവുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടെന്ന് വിചാരിച്ച് അവർ ഒട്ടകക്കട്ടിലെടുത്ത് പുറത്തുവച്ച് ആ സംഘം മുസ്ലിമീങ്ങൾ ഒന്നാകെ പുറപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വരുമ്പോഴേക്കും ആരെയും കാണാനില്ല. ഒറ്റപ്പെട്ട സ്ഥലത്ത് അവർ അകപ്പെട്ടു. അവർ മനസ്സിൽ വിചാരിച്ചു, എന്തായാലും യാത്ര മുന്നോട്ട് നീങ്ങിയാൽ ഞാനില്ലാത്തത് ആളുകൾക്ക് മനസ്സിലാകും, അങ്ങനെ എന്നെ അന്വേഷിച്ച് തിരിച്ചു വരും എന്ന് സമാധാനിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ കാത്തിരുന്നു. ആ സമയത്ത് അവിടെ ഇരുന്ന് കാത്തിരിക്കുന്ന സമയത്ത് അവർക്ക് ഉറക്കം വരികയും അവരവിടെ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവിടേക്ക് വരികയാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ കൂടെ ചേർന്നിട്ടില്ല, അഥവാ സൈന്യത്തിന്റെ ഒപ്പമല്ല യാത്രയിലുള്ളത്, അദ്ദേഹം പിന്നിലായി പോയിട്ടുണ്ട്. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ട ഉടൻ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ റളിയല്ലാഹു അൻഹ അവരെ കണ്ടപ്പോൾ സഫ്വാന് മനസ്സിലായി. എന്തുകൊണ്ടാണ് മനസ്സിലായത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വകാന യറാനി ഖബ്ല അൽ ഹിജാബ്. ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, ഹിജാബ് നിയമമാക്കപ്പെടുന്നതിന് മുൻപ് സഫ്വാൻ എന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സഫ്വാൻ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം അവരാ ഉറങ്ങുന്ന സമയത്ത് ആരും അവിടെ ഇല്ലാത്തൊരു സ്ഥലമാണ്, അതുകൊണ്ട് അവർ മുഖം മുളിവാക്കിയിട്ടാണ് ഉറങ്ങുന്നത്. കണ്ടപ്പോൾ സഫ്വാന് മനസ്സിലായി ആരാണെന്ന്. കാരണം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വകാന യറാനി ഖബ്ല അൽ ഹിജാബ്. ഹിജാബിന് മുൻപ് അദ്ദേഹം എന്നെ കാണാറുണ്ട്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ഇസ്തിർജാ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഒരു മുസീബത്ത് സംഭവിച്ചാൽ പറയുന്ന വാക്കാണല്ലോ അത്, ഒരു അപകടം ഉണ്ടായാൽ പറയുന്ന വാക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ശ്രദ്ധിക്കുക, ഫഹമ്മർതു വജ്ഹി ബിജിൽബാബി. ബുഖാരിയുടെ സഹീഹിലുള്ള റിവായത്താണ്, ഫഹമ്മർതു വജ്ഹി ബി ജിൽബാബി. എന്റെ ജിൽബാബ് കൊണ്ട്, എന്റെ വസ്ത്രം കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചു. എന്തിനാണ് മുഖം മറച്ചത്? സഫ്വാനെ കണ്ടപ്പോൾ മുഖം മറച്ചതാണ്. പ്രമുഖ അന്യപുരുഷന്മാരെ മുന്നിൽ മുഖം മറക്കുക എന്നത് നമ്മുടെ ഉമ്മമാരുടെ രീതിയാണ്, അവരുടെ നടപടിക്രമമാണ്. റളിയല്ലാഹു അൻഹു അതൊരിക്കലും പുരോഗതിക്ക് തടസ്സമല്ല. അതൊരിക്കലും ഒരു പഴഞ്ചൻ ഏർപ്പാടല്ല, മറിച്ച് അത് റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന ശ്രേഷ്ഠമായ ഒരു മര്യാദയാണ്. ചില വിവരദോഷികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നവർ, ഇസ്ലാമിന്റെ മര്യാദകളോട് അതിനോട് യാതൊരു ബഹുമാനമോ മര്യാദയോ ബഹുമാനമോ ആദരവോ ഇല്ലാത്ത ചില ആളുകൾ പറയുന്നത് കാണാം. യാ സുബ്ഹാനല്ലാഹ്, അവർ അവരുടെ മാസികകൾക്ക് തലക്കെട്ട് പോലെ അതിന്റെ മുൻ പേജിൽ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നു. ഹിജാബ് ധരിച്ച മുഖം മറച്ചൊരു പെണ്ണിന്റെ ചിത്രം കൊടുത്തിട്ട്, എന്ത് നിഖാബ്, മുഖം മറക്കുക എന്നത് അത് സുരക്ഷയല്ല, മറിച്ച് അത് അരക്ഷയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നോക്കൂ നിങ്ങൾ, ആരാണ് അവർ പരിഹസിക്കുന്നത്, ആരാണ് അവർ കുറ്റപ്പെടുത്തുന്നത്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ, നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ആയിഷ. മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ആരെയാണ്? അബൂഹ, ആയിഷയുടെ പിതാവിനെ, അബൂബക്കറിനെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സ്നേഹിച്ചിരുന്ന, നബിയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബി വനിതകളുടെ പൊതുരീതിയായിരുന്നു അത്. അവർ സ്വീകരിച്ച ശ്രേഷ്ഠമായ മര്യാദയാണ്. എന്നിട്ട് ഈ വിവരദോഷികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന്റെ ശത്രുക്കൾ, ഇസ്ലാമിലൊരു അഭിമാനവും ഇജ്ജത്തും കാണാത്തവർ, എങ്ങനെയാണ് കുഫ്ഫാറുകളെ അള്ളാഹുവിലോ പരലോകത്തിലോ വിശ്വാസമില്ലാത്തവരെ തൃപ്തിപ്പെടുത്തേണ്ടത്, അവരുടെ കയ്യടി നേടേണ്ടത്, എങ്ങനെയാണ് കാലത്തിൽ ഒപ്പിച്ച് ഇസ്ലാമിനെ വളക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവർക്കിത് അപമാനമായി തോന്നുകയാണ്. ആരെയാണ് ആരെയാണ് അവർ കൊച്ചാക്കുന്നത്? ചിന്തിച്ചു നോക്കണം നിങ്ങൾ. പണ്ഡിതന്മാർക്കിടയിലുള്ള മുഖം മറക്കൽ, സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമാണോ അതല്ല പുണ്യകരമാണോ എന്ന ചർച്ചയിൽ അള്ളിപ്പിടിച്ച് അതിന്മേൽ തൂക്കിപ്പിടിച്ച് എന്ത് ചെയ്യുക? ഹിജാബിന് ഒന്നാകെ, മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കുന്നതിന് ഒന്നാകെ പരിഹസിക്കാൻ ആളുകൾ ശ്രമിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആരുടെ രീതിയാണ്? ഒരു പെണ്ണ് മുഖം മറച്ചാൽ അവൾ ആരെയാണ് പിൻപറ്റുന്നത്? അവൾ പിൻപറ്റുന്നത് പിൻപറ്റാൻ ഏറ്റവും അർഹതപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട, നാളെ പരലോകത്ത് നബിയുടെ ഇണകളാകുന്ന, ഈ ലോകത്തും പരലോകത്തും റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇണകളാണ്. നബിയുടെ ഭാര്യമാർ, അവരുടെ സ്ഥാനം എത്രയാണ്? അവരെയാണ് മുഖം മറക്കുന്ന ഒരു പെണ്ണ് പിൻപറ്റുന്നത്. ചില ആളുകൾ, ഹദീസ് നിഷേധികൾ, പുരോഗമനവാദികൾ എന്ന് പറയപ്പെടുന്ന അധോഗതിയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകുന്നവർ പരിഹസിച്ച് അവരെഴുതുകയുണ്ടായി. ഇത് ഓട്ടക്കണ്ണാണ്, എഴുതിയ വാക്കാണ്. സുബ്ഹാനല്ലാഹ്, ഓട്ടക്കണ്ണുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഓട്ടം വീണിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ബുദ്ധിയിലാണ്, അവന്റെ നേർബുദ്ധി. അത് ഓട്ടം വീണ ഓട്ടബുദ്ധിയാണ്, നേർബുദ്ധിയില്ല. ആരെയാണ് പരിഹസിക്കുന്നത്? എന്നിട്ട് പറയാണ് മുസ്ലിം ഉമ്മത്തിന്റെ, മുസ്ലിം സ്ത്രീകളെ പിന്നോട്ടടിപ്പിക്കുന്നതാണ് ഈ കാര്യമെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചോദിക്കണം. ഒരു വിവരദോഷി ചോദിക്കേണ്ട, അവന് കുറെ സ്ഥാപനങ്ങളുണ്ട്, അത്ര എന്ത് സ്ത്രീകളെ? ഒരു മെഡിക്കൽ കോളേജിൽ അയാൾ പ്രസംഗിക്കണം, അവന്റെ അഹങ്കാരം അവൻ പ്രസംഗിക്കുകയാണ്. എന്ത്? ഞാൻ പറഞ്ഞു, എന്റെ സ്ഥാപനത്തിൽ കുട്ടികൾ പഠിക്കണോ? മുഖം മറക്കാൻ പാടില്ല. മുഖം ഒരാളുടെ ഐഡന്റിറ്റിയാണ്. ചികിത്സിക്കുന്ന ഡോക്ടറെ രോഗിക്ക് തിരിച്ചറിയണ്ടേ? എന്നിട്ട് ഞാൻ പറയാൻ, അടുത്ത തെരഞ്ഞെടുപ്പിൽ അവന്റെ സ്ഥാപനത്തിന്റെ മേധാവികളെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു. ആ ശരിയാണ്, കുറെ ഇവരെ പോലുള്ള വിവരദോഷികൾ വോട്ട് ചെയ്യാനുണ്ടായാൽ, കുറെ വിവരദോഷി വോട്ട് ചെയ്യുമ്പോൾ അതിലൊരു വിവരദോഷി ജയിക്കും, ആർക്കാണ് സംശയമുള്ള? കുറെ തോന്നിവാസികൾ വോട്ട് ചെയ്യുമ്പോ ആരാണ് ജയിക്കുക? അതിലൊരു തോന്നിവാസി. എന്നിട്ട് അയാൾ പറയുകയാണ്, അതിൽ അഭിമാനം പറയുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കാണ്, എന്ത് ഡോക്ടർ തിരിച്ചറിയണ്ടേ? രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു, ഒരു രോഗം വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ സമയത്ത് ഡോക്ടറെ കണ്ടത് ഒരു മനുഷ്യനാണോ അല്ല ഏതെങ്കിലും അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. മുഖവും മറിച്ചു, അതിനു മുകളിലും മറിച്ചു, അതിനു മുകളിലും മറിച്ചു, എല്ലാം മറിച്ചിട്ട് എല്ലാം ഇത് കിറ്റൂട്ടിയിരിക്കുകയാണ്. ഈ വിവരദോഷിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഈ പറഞ്ഞ പുരോഗമനം പറയുന്നവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ തിരിച്ചറിയണം, വരുന്ന രോഗിക്കൊക്കെ മുഖം തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇന്നാളാ ഐഡന്റിറ്റി അറിഞ്ഞില്ലെങ്കിൽ, ഐഡന്റിറ്റി മനസ്സിലായില്ലെങ്കിൽ രോഗം മാറുകയില്ല. ഡോക്ടർ മുഖം കണ്ട് ആസ്വദിച്ചാൽ മാത്രമേ ഒരാൾക്ക് മരുന്ന് ശരിയാവുള്ളൂ, മരുന്ന് പലിക്കുള്ളൂ എന്നിവൻ പറഞ്ഞോ? ഇല്ല. ആരെയാണ് നിങ്ങൾ, ആരെയാണ് നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിക്കുന്നത്? എന്ത് യുക്തിയാണ് നിങ്ങൾക്കുള്ളത്? നോക്കൂ, നിങ്ങൾ വലിയ യുക്തിയുടെയും പുരോഗമനത്തിന്റെയും ആളുകളാണെന്ന് പറഞ്ഞവർ അവരുടെ ബുദ്ധി ഒന്നിനും കൊള്ളുകയില്ല, മന്ദബുദ്ധികളൊന്നും പോലും വിളിക്കാൻ കൊള്ളുകയില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ പറയുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്നവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ബോധ്യപ്പെടുത്തി. അത് ബുദ്ധിയുള്ളവർക്ക് പണ്ടേ ബോധ്യമുള്ള കാര്യമാണ്. എന്നിട്ടെന്ത് പറയാനുണ്ട്? എവിടെ പോയി നിങ്ങളുടെ ഐഡന്റിറ്റി വാദം? ആളുകളെ കാണണമെന്ന് വാദം? ഇവർ പറയും നിങ്ങളിങ്ങനെ കുടുങ്ങിയ ചിന്താഗതിക്കാരാകരുത്. ഇവനാണ് കുടുങ്ങിയ ചിന്താഗതി ഉള്ളവൻ, കിണറ്റിലെ തവളകൾ ഇവർ. അല്ലാഹുവിന്റെ ദീൻ അത് പാലിക്കുന്നതിൽ സഹോദരങ്ങളെ നമുക്ക് യാതൊരു അപമാനവും തോന്നരുത്. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പെൺകുട്ടികൾ അവർ മുഖം മറക്കുക എന്നത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്, മഹത്തരമായൊരു മര്യാദയാണ് അവരതിലൂടെ പിൻപറ്റുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയാണ്. എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഇതിലൊരിക്കലും നിങ്ങൾക്ക് അപമാനം തോന്നരുത്, അതിലൊരിക്കലും നിങ്ങൾക്കൊരു അപകർഷതാബോധം തോന്നരുത്. അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾ അതിലൂടെ പ്രതീക്ഷിക്കുക. ഒരാളുടെയും തൃപ്തിയല്ല, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കുക, റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിക്കുക. അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടാൽ ആളുകൾ നിങ്ങളെ തൃപ്തിപ്പെടും. എന്നാൽ ആളുകളുടെ കോപം പേടിച്ച് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോപം നിങ്ങൾ വാങ്ങിയാൽ അള്ളാഹു നിങ്ങളോട് കോപിക്കുമെന്ന് മാത്രമല്ല, ആളുകളും നിങ്ങളെ നാളെ വെറുക്കും. റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ആളുകളുടെ താൽക്കാലികമായ പരിഹാസമോ അവരുടെ കോലാഹലങ്ങളോ സഹിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ നന്മയാണ്. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും വലിയ നന്മകളാണ്. അങ്ങനെയുള്ള സഹോദരിമാർക്ക്, പ്രത്യേകിച്ച് ഇക്കാലത്ത് ദീൻ പാലിക്കാൻ പ്രയാസമുള്ള ഇക്കാലത്ത്, ദീൻ മുറുകെ പിടിക്കുന്ന ഒരുവൻ തീക്കട്ട, തീ കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള അതുപോലുള്ള കാലത്ത് ജീവിക്കുന്നവർ, അവർക്ക് അള്ളാഹുവിന്റെ നിന്നുള്ള വലിയ പ്രതിഫലമാണ് ലഭിക്കുക. അള്ളാഹു എല്ലാ സഹോദരിമാർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പുരുഷന്മാർ, സഹോദരന്മാർ അതിന് പെൺകുട്ടികളെ, അവരുടെ സ്ത്രീകളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ആ നന്മകൾ അവരെ പഠിപ്പിക്കുകയുമാണ് വേണ്ടത്. ഒരാൾക്കും വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി, ഞാൻ ജിൽബാബ് കൊണ്ട് എന്റെ മുഖം മറച്ചു. വവല്ലാഹി മാ തകല്ലംന ബികലിമത്തിൻ ولا سمعت منه كلمه كلمه غير استرجاعه. عائشة رضي الله عنها പറയുകയാണ്, അവിടെ വെച്ച് സഫ്വാൻ എന്നെ കണ്ടതു മുതൽ ഞങ്ങൾ തിരിച്ചെത്തുന്നതുവരെ ഞാൻ സഫ്വാനോട് ഒരക്ഷരം സംസാരിച്ചില്ല, എന്നോട് സഫ്വാൻ ഇങ്ങോട്ടൊരക്ഷരം സംസാരിച്ചില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കല്ലാതെ സഫ്വാന്റെ ശബ്ദമായി ഞാൻ ഒന്നും കേട്ടിട്ട് പോലുമില്ല. യാ സുബ്ഹാനല്ലാഹ്, ഇത്ര മഹത്തരമായ മര്യാദയാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി ഒട്ടകത്തെ മുട്ടുകുത്തിക്കുകയും ഒട്ടകപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കയറുകയും സഫ്വാൻ റളിയല്ലാഹു അൻഹു നടക്കുകയും ചെയ്തു. അങ്ങനെ മദീനയിൽ നല്ല പൊരുവെയിലിൽ നട്ടുച്ച സമയത്ത് അവർ രണ്ടുപേരും എത്തിച്ചു, മുസ്ലിമീങ്ങൾ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം എന്തുണ്ടായി? അബ്ദുല്ലാഹിബ്നു സലൂൽ എന്ന മുനാഫിഖുകളുടെ തലവന്റെ നേതൃത്വത്തിൽ അതാ അവരെ രണ്ടുപേരെയും കൂട്ടിക്കെട്ടി കള്ളക്കഥകൾ മുനാഫിഖുകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ആളുകൾക്കിടയിൽ അത് പ്രചരിച്ചു. ഒരിക്കലും പറയാൻ പാടില്ലാത്ത ആ ഫാഹിഷത്ത്, വൃത്തികേട്, അതിൽ അത് നമ്മുടെ ഉമ്മയെക്കുറിച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. മുസ്ലിമീങ്ങളിൽ ചിലർ, അവർ പോലും അതിലകപ്പെട്ടുപോയി. ആ സംസാരം അവർ പോലും പറഞ്ഞുപോയി. ആളുകൾക്കിടയിൽ ഇത് പറഞ്ഞു. ആളുകളെല്ലാം ഇങ്ങനെ ഒരു സംസാരം കേൾക്കുകയും അറിയുകയും ചെയ്തു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ജനങ്ങളിങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹ അവരറിഞ്ഞിട്ടില്ല. അവർ പറയുകയാണ്, എനിക്കൊന്നും അറിയില്ല, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അരികിലേക്ക് വന്നാൽ സാധാരണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കാണാറുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കൂടുതലായുള്ള സൗമ്യമായ സംസാരവും കൂടുതലായുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തോടുള്ള സംസാരവും, അതിലൊരു കുറവ് എനിക്ക് തോന്നിയിരുന്നു. അവർക്ക് ആ സമയത്ത് പനി ബാധിച്ചു, കടുത്ത പനി വന്നു. അവർ പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അരികിലേക്ക് വരും, എന്നിട്ട് ചോദിക്കും കൈഫതീക്കും, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അതുമാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതെനിക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടാക്കുന്നു, എന്തോ ഒരു സംശയം എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ എനിക്ക് മറ്റൊന്നും ഇങ്ങനെ ഒരു വർത്തമാനത്തെ കുറിച്ച് അറിയില്ല. കാരണം എന്തുകൊണ്ടാണ്, അവർ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാത്ത മുഅ്മിനാത്തുകളായ പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് ദുരാരോപണം പറയുക എന്നത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന യർമൂന അൽമുഹ്സനാത്തിൽ ഗാഫിലാത്തി അൽമുഅ്മിനാത്തി അൽഗാഫിലാത്തി എന്ന് അല്ലാഹു അവരെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഗഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയാണ്, അഥവാ അങ്ങനെ ഒരു ഫാഹിഷത്തിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല, അവർക്കറിയുകയില്ല. അവർ പരിശുദ്ധരായ സ്ത്രീകളാണ്, അവർ മുഅ്മിനാത്തുകളാണ്. അവരെ കുറിച്ച് ദുരാരോപണം വ്യഭിചാരാരോപണം പറയുക എന്നത് വൻ പാപങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം, ആ കാലം പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ രാത്രി പുറത്ത് വെളിമ്പ്രദേശത്ത് പോയി പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാലമാണ്. വീടുകളിൽ ടോയ്ലറ്റുകൾ അന്ന് നിർമ്മിച്ചിരുന്നില്ല. പിൽക്കാലത്ത് മുസ്ലിം സഹാബത്തിന്റെ കാലത്ത് തന്നെ അത് നിർമ്മിച്ചിരുന്നു, പക്ഷേ ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ മിസ്തഹ് റളിയല്ലാഹുവിന്റെ ഉമ്മയുടെ കൂടെ, ഉമ്മ മിസ്തഹിന്റെ കൂടെ പോവുകയുണ്ടായി. അങ്ങനെ പോകുമ്പോൾ ഈ സഹാബി വനിത അവർ പറഞ്ഞു, തഈസ മിസ്തഹ്, മിസ്തഹ് തുലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, അതസുബ്ബീന റജുലൻ ഷഹിദ ബദ്ര, ബദറിൽ പങ്കെടുത്ത ഒരാളെ നിങ്ങളിങ്ങനെ ചീത്ത പറയുകയാണ്. അപ്പൊ മിസ്തഹിന്റെ ഉമ്മ പറഞ്ഞു, നീ അറിഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്താണ് മിസ്തഹ് പറഞ്ഞുണ്ടാക്കുന്നത്, മിസ്തഹ് എന്താണ് പറയുന്നത് എന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളിൽ ചിലരും അറിയാതെ അതിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ മിസ്തഹ് ആയിഷക്ക് റളിയല്ലാഹു അൻഹ ഈ കാര്യം നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള ഈ ദുരാരോപണത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇത് കേട്ടപ്പോൾ എന്റെ രോഗം ഉള്ള രോഗം അത് കൂടുതലായി, അല്ലെങ്കിൽ തന്നെ അവർക്ക് സുഖമില്ല, പനി പിടിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എന്റെ രോഗത്തിന് മുകളിൽ രോഗം കൂടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഞാൻ നബിയോട് എന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. വീട്ടിലൊന്നു പോകാൻ അനുവാദം ചോദിച്ചു. എന്തിനാണ് അവർ അനുവാദം ചോദിച്ചത്? അവരുടെ ഉമ്മയോടും ഉപ്പയോടും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമ്മയോടും ചോദിച്ച് വിവരം ഉറപ്പുവരുത്താൻ, എന്താണ് സംഭവിച്ചത് എന്ന് ഉറപ്പുവരുത്താനായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവാദം കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ ഉമ്മത്താ മാദാ തഹദ്ദസുന്നാസ്, ഉമ്മ എന്താണ് ആളുകൾ പറയുന്നു എന്ന് ഞാൻ കേൾക്കുന്നത്. ആ സമയത്ത് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹൗവിനി അലൈഹി യാ ബുനൈ, മോളെ നീ അത് കാര്യമാക്കണ്ട. കാരണം ഒരു സ്ത്രീ നല്ല നിലക്ക് അവരുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭർത്താവിന് അവരല്ലാത്ത വേറെ ഭാര്യയും കൂടി ഉണ്ടാകുമ്പോൾ, ഭർത്താവിനാകട്ടെ ഈ സ്ത്രീയോട് നല്ല സ്നേഹമാണ്, അങ്ങനെ ഉണ്ടാകുമ്പോൾ പൊതുവെ ആളുകൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുക എന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇത് കേട്ടതോടെ എനിക്ക് മനസ്സിലായി ആളുകൾ ഇത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് കേട്ടിട്ടുണ്ട്, ആളുകളൊക്കെ ഇത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ജനങ്ങൾ ഇത് അറിഞ്ഞ് ഇങ്ങനെ ഒരു ആരോപണം കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് എനിക്ക് കണ്ണുനീർ അവസാനിക്കാത്ത, കണ്ണുനീർ തോരാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതി ഉണ്ടായി. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അവർ പറയുകയാണ് എനിക്ക് കണ്ണുനീർ നിലക്കുന്നില്ല, ഒരു പിടി ഉറങ്ങാൻ സാധിക്കുന്നില്ല, കരയുകയാണ്. അവനവർ പറഞ്ഞു ഞാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് പകലായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആകട്ടെ ഈ വിഷയത്തിൽ പ്രയാസപ്പെട്ട് ആളുകളോട് കൂടിയാലോചന നടത്തുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നില്ല. ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താ? ഏതെങ്കിലും കുറിച്ച് ഒരു മാസമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയെ വിളിച്ചു, ഉസാമത്തു ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ അലിയെ വിളിച്ചു റളിയല്ലാഹു അൻഹു. രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശൂറയ്ക്ക് വേണ്ടി, കൂടിയാലോചനയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ നിങ്ങളുടെ കുടുംബം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഒരിക്കലും ഇതുപോലുള്ള കാര്യം ചെയ്യുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ഉസാമ പറഞ്ഞു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം യുദയ്യിഖ് അല്ലാഹു അലൈക വന്നിസാഉ സിവാഹ കതീർ വസലിൽ ജാരിയത തസ്ദുഖ്. അള്ളാഹുന്റെ റസൂലെ, അള്ളാഹു താങ്കൾക്ക് ഇടുക്കമുണ്ടാക്കിയിട്ടില്ല, അവരല്ലാത്ത സ്ത്രീകൾ വേറെയും ഉണ്ടല്ലോ, താങ്കൾ എന്ത് ചെയ്യുക? ആ ജാരിയോട്, ആ അടിമ പെണ്ണിനോട്, അഥവാ ബരീറ എന്നു പേരുള്ള ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ച ഒരു അടിമ സ്ത്രീ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കുക അവർ സത്യം എന്താണെന്ന് താങ്കൾക്ക് പറഞ്ഞു തരും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹയെ വേണമെങ്കിൽ തലാഖ് ചൊല്ലിക്കൊള്ളുക എന്ന രൂപത്തിലാണ് ഉപദേശം നൽകിയത്. അതെന്തുകൊണ്ടാണ്? ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്ന പ്രയാസം അലി ബിൻ അബി ത്വാലിബ് കാണുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാനാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ സമയമുണ്ട്. അവിടെ അലി നിർത്തുകയും ചെയ്തില്ല, മറിച്ച് ബരീറയോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്തെങ്കിലും മോശമായത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്റെ അഹലിനെ കുറിച്ച്, എന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും മോശമായത് തോന്നിയിട്ടുണ്ടോ? ബരീറ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, എനിക്ക് യാതൊരു കുറ്റവും ഒരു ഖൈറല്ലാതെ ഒന്നും അവരെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവർ പ്രായം കുറഞ്ഞ ചെറിയ പ്രായമുള്ളൊരു പെണ്ണാണ്, ഭക്ഷണം വല്ലതും അവിടെ വച്ചാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, എന്നിട്ട് വീട്ടിലുള്ള ആടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷിയോ വന്ന് എടുത്ത് തിന്നുപോകും. ഇങ്ങനെയുള്ള ഒരു സാധാ പെൺകുട്ടിയായിട്ടല്ലാതെ മറ്റൊരു ഷർറും ഞാൻ അവരിൽ കണ്ടിട്ടില്ല എന്ന് ബരീറ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ വിളിച്ചു കൂട്ടുകയും എന്നിട്ട് അവരോട് ചോദിക്കുകയും ചെയ്ത്, ഇതാ ഇയാൾ അബ്ദുല്ലാഹിബ്നു ഉബൈ ബിൻ സലൂൽ എന്റെ കുടുംബത്തെക്കുറിച്ച്, എന്റെ അഹലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുത്തും, ഞാൻ അയാളെ ശിക്ഷിച്ചാൽ എനിക്കതിന് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കാൻ പോന്ന, എനിക്കതിന് ഒഴിവ് കഴിവ് നൽകാൻ പോന്ന ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? എന്റെ അഹലിനെ കുറിച്ച്, എന്റെ ഭാര്യയെ കുറിച്ച് അവർ പറയുകയാണ്, അയാൾ പറഞ്ഞു പലതും പറഞ്ഞു വരുത്തുകയാണ്, പക്ഷെ അവരെ കുറിച്ച് ഖൈറല്ലാതെ നന്മയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അവർ പറയുന്നത് ഒരാൾ സഫ്വാനെ കുറിച്ചാണ് അവർ പറയുന്നത്, പക്ഷേ അദ്ദേഹത്തെ കുറിച്ചും മോശമായതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ കൂടെയല്ലാതെ അദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുസ്ലിമീങ്ങളുമായി സംസാരിക്കുകയുണ്ടായി. ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബി നബിയെ, താങ്കൾ അയാളെ ശിക്ഷിച്ചാൽ ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുകയുണ്ടായി. സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഔസ് ഗോത്രത്തിലാണ് അവനെങ്കിൽ അവനെ ശിക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഖസ്റജ് ഗോത്രത്തിലാണെങ്കിൽ എങ്കിൽ പോലും നമുക്ക് അവനുള്ള ശിക്ഷ നടപ്പാക്കാം എന്ന രൂപത്തിൽ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, രണ്ട് രാത്രികൾ ഞാൻ കരഞ്ഞു കരഞ്ഞ് തീർക്കുകയാണ്, എനിക്ക് എന്റെ കണ്ണുനീർ നിലക്കുന്നില്ല, അതുപോലെ ഉറങ്ങാൻ സാധിക്കുന്നില്ല, എനിക്ക് തോന്നി കരഞ്ഞു കരഞ്ഞ് അവസാനം ഞാൻ മരിച്ചു പോകുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. എന്റെ കൂടെയാകട്ടെ എന്റെ ഉമ്മയും ഉപ്പയും ഉണ്ട്, അബൂബക്കർ സിദ്ദീഖും അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ അദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ കരയുന്ന എന്റെ അരികിലേക്ക് അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ വീട്ടിലേക്ക് കയറി വന്നു. എന്റെ കരച്ചിൽ കണ്ട അവരും എന്റെ കൂടെ കരയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. അതിനു മുമ്പ് ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്ന് ഇരുന്നിട്ടേയില്ല. ഒരു മാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്റെ കാര്യത്തിൽ ഈ വിഷയത്തിൽ വഹിയൊന്നും ഇറങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഷഹാദത്തുകൾ പറഞ്ഞു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ഷഹാദത്ത് പറയും. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ബഅദു യാ ആയിഷ ഇന്നഹു ബലഗനി അൻകി കദാ വകദാ. ഇതാ ഇങ്ങനെ ഇങ്ങനെ നിന്നെക്കുറിച്ച് ഞാൻ കേൾക്കുന്നു ഫഇൻ കുന്തി ബരീഅതൻ ഫസയുബരിഉകില്ലാഹ്. നീ നിരപരാധിയാണ് എങ്കിൽ അള്ളാഹു നിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്നത്, അള്ളാഹു നീ നിരപരാധിയാണ് എന്ന് അവൻ തെളിയിക്കുന്നത്. വഇൻ കുന്തി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിറില്ലാഹ്. ഇനി അതല്ല, നീ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക. വതൂബി ഇലൈഹി, അവനിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊള്ളുക. ഫഇന്നൽ അബ്ദ ഇദാ അതറഫ് ثم تاب تاب الله عليه. ഒരടിമ തന്റെ കുറ്റം സമ്മതിക്കുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ അള്ളാഹു അടിമയുടെ തൗബ സ്വീകരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, فلما قضى رسول الله صلى الله عليه وسلم مقالته قال صدمعي حتى ما احس منه قطره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ എന്റെ കണ്ണുനീര് അവിടെ നിലക്കുകയാണ്, ഒരു തുള്ളി പോലും കണ്ണുനീർ പിന്നെ വരുന്നില്ല. ഫഖൂൽതു ലിഅബി, ഞാൻ എന്റെ ഉപ്പയോട് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അജിബ് റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് മറുപടി പറയൂ നിങ്ങൾ. അജിബ് റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി ഫീമാ ഖാൽ, നബി ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞതിന് എനിക്ക് വേണ്ടി നിങ്ങൾ മറുപടി പറയൂ. ഫഖാല അബി, എന്റെ ഉപ്പ പറയുകയാണ്, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തു മറുപടി പറയണം എന്നെനിക്കറിയില്ല. ഫഖുൽതു ലി ഉമ്മി, ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, അജീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ഖാൽ, നബി പറഞ്ഞതിന് നിങ്ങൾ മറുപടി പറയൂ. ഖാലത് ഉമ്മി, എന്റെ ഉമ്മ പറഞ്ഞു, വല്ലാഹി മാ അജ്രി മാ അഖൂലു ലറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി എനിക്കറിയില്ല റസൂലിനോട് ഞാൻ എന്ത് മറുപടി പറയണമെന്ന്. ഫഖുൽതു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, وانا جاريه حديثه السن لا اقرا من القران كثيرا. ഒരുപാട് ഞാൻ എന്ന് ചെറിയ പ്രായമാണ്, എനിക്ക് ഖുർആനിൽ നിന്ന് കുറയൊന്നും അറിയുകയില്ല, ചെറിയ പ്രായമാണ്. ഞാൻ പറഞ്ഞു, ഇന്നി വല്ലാഹി ലഖദ് അലിംതു ലഖദ് സമിഅ്തും ഹാദൽ ഹദീസ ഹത്ത ഇസ്തഖറ ഫി അൻഫുസികും സദ്ദഖ്തും ബിഹ്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതാ ഈ വർത്തമാനം നിങ്ങളുടെ ഒക്കെ ചെവിയിൽ പതിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. فَلَئِنْ قُلْتُ لَكُمْ إِنِّي بَرِيءٌ, ഞാൻ നിങ്ങളോട് ഞാനൊന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ നിരപരാധിയാണ്, പക്ഷേ لَا تُصَدِّقُونِي, നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുകയില്ല. وَلَئِنْ اعْتَرَفْتُ لَكُمْ بِأَمْرٍ وَاللَّهُ يَعْلَمُ أَنِّي مِنْهُ بَرِيءَةٌ لَتُصَدِّقُنِّي, എന്നാൽ അല്ലാഹുവിനറിയാൻ ഞാനിത് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് സമ്മതിച്ചു തന്നാൽ നിങ്ങൾ എന്നെ അത് ശരിയാണെന്ന് പറയും. നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ, അള്ളാഹുവിനെ അതറിയാം. നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യും. വല്ലാഹി അല്ലാഹുവാണ്, لا اجد لي ولكم مثلا الا ابا يوسف حين قال فصبر جميل والله المستعان على ما تصفون. الله وانا എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ഏറ്റവും യോജിച്ച ഒരു ഉദാഹരണം എനിക്കറിയില്ല, യൂസുഫിന്റെ പിതാവിന്റെ ഉദാഹരണമല്ല. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, യൂസുഫ് അലൈഹിസ്സലാമിന്റെ പിതാവ് യാക്കൂബ് എന്നതുവരെ അവർക്ക് ആ പ്രായത്തിന്റെ ചെറിയ പ്രായമായതുകൊണ്ട് കിട്ടിയില്ല എന്ന്. അതുകൊണ്ടാണ് എന്തു പറഞ്ഞത്, അബാ യൂസുഫ് എന്ന് പറഞ്ഞത്, യാക്കൂബ് അലൈഹിസ്സലാം എന്ന് പറയാതെ. എന്താണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ പിതാവ് യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞത്? സബ്റുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫു, നിങ്ങൾ ഈ കെട്ടിച്ചമച്ചു പറയുന്നതിൽ നിന്ന് എനിക്ക് സഹായം തേടാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുമ്മ തഹവൽതു ഫൽതജഅതു അലാ ഫറാശി, ഞാൻ തിരിഞ്ഞ് എന്റെ വിരിപ്പിലേക്ക് കിടന്നു. വല്ലാഹു യഅലമു അന്നി ഹീനഇദിൻ ബരീഅ, ആ സമയത്ത് അല്ലാഹുവിന് അറിയാം ഞാൻ നിരപരാധിയാണ്, നിരപരാധിയാണ്. വഅന്നല്ലാഹ മുബറ്റി ബിബറാഅതി, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാഹു എന്തായാലും എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തും എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വലാക്കിൻ വല്ലാഹി, അവർ പറയുകയാണ് പക്ഷേ അല്ലാഹുവാണ്, മാ കുന്തു അദുന്നു അന്നല്ലാഹ മുൻസിലും ഫി ഷഅനി വഹ്യൻ യുത്ല لشأني في نفسي كان أحقر من أن يتكلم الله في بأمر ولكن كنت أرجو أن يرى رسول الله صلى الله عليه وسلم في النوم رؤيا يبرئني الله بها. الله عند ذي ربنا عادي تنبودي برتو من ذلك ورفون دائر بكشو ركلهم الله عند كائرة القيامة نال وراء فارانم جيه بردو نائتو غلا ركو من يعني ركلهم برديك سيچر دائر دائر. അവർ എന്നിട്ട് പറഞ്ഞ വാക്കു നോക്കൂ നിങ്ങൾ, വലശഅനി ഫീ നഫ്സി കാന അഹ്ഖർ മിൻ അൻ യതകല്ലമ അല്ലാഹു ഫീ ബിഅംർ, അല്ലാഹു എന്റെ കാര്യത്തിൽ സംസാരിക്കുക എന്നതിനൊന്നും യോഗ്യതയില്ലാത്ത നിസാരയായിട്ടായിരുന്നു ഞാൻ എന്നെ കണ്ടിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നോക്കൂ നിങ്ങൾ, ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുഅഖിഈൻ എന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ ഉമ്മയുടെ ശ്രേഷ്ഠതയായി അവരുടെ ഫദ്ലായി എന്നി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ഈ വാക്ക്. എന്താണ്, വലശഅനി ഫീ നഫ്സി കാന അഹ്ഖർ മിൻ അൻ യതകല്ലമ അല്ലാഹു ഫീ ബിഅംർ, എന്റെ കാര്യത്തിൽ അല്ലാഹു സംസാരിക്കുക ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് ഓതാനുള്ള ആയത്ത് അവതരിപ്പിക്കുക എന്നതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനൊന്നും യോഗ്യതയില്ലാത്ത എത്രയോ നിസാരയായിട്ടാണ് ഞാൻ എന്നെ കണ്ടിരുന്നത്. അവരാരാണ്? അവർ ശ്രേഷ്ഠരായ ലോക സ്ത്രീകളുടെ നേതൃപദവികളിൽ ഉള്ള സ്ത്രീകളിൽ ഒരു സ്ത്രീയാണ്, റളിയല്ലാഹു അൻഹ വഅർദാഹ. ഉമ്മത്തിൽ ഏറ്റവും ഇൽമുള്ള വനിതയാണ്. പക്ഷെ അവർ അവരെ കുറിച്ച് പറയുന്നത് എന്താ, കുന്തു അഹ്ഖറ ഫീ നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ എത്രയോ നിസാരയായിട്ടാണ് എന്നെ കണ്ടിരുന്നത്. ഉത്ബത്ത് ഇബ്നു ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു, എന്ത്, ഞാൻ എന്റെ മനസ്സിൽ എന്നെ വലുതായി കാണുക, അള്ളാഹുവിന്റെ ഞാൻ നിസാരനായി പോവുക എന്നതിലും. അവർ അവരുടെ സ്ഥാനം അത്രയും വലുതായിട്ടും അവരുടെ അമലുകൾ അത്ര മഹത്തരമായിട്ടും അവനവനെ അവർ കണ്ടിരുന്നത് നിസാരരായിട്ടാണ്, വലിയ ആളുകളായിട്ടല്ല, വലിയ ഖേമന്മാരായിട്ടല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഇത്രയേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തിട്ടെങ്കിലും എന്റെ നിരപരാധിത്വം അല്ലാഹു ബോധ്യപ്പെടുത്തുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഫവല്ലാഹി മാ റാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസ ولا خرج احد من اهل البيت حتى انزل عليه الله وانا نبي ആ സ്ഥാനത്തു നിന്ന് നീങ്ങിയില്ല, ആ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്ന ഒരാളും പുറത്തു പോയില്ല, അതാ അല്ലാഹുവിന്റെ വഹി ഇറങ്ങുകയാണ്. فاخذه ما كان ياخذه من البرحاء رسول الله صلى الله عليه وسلم വഹി ഇറങ്ങുമ്പോൾ എന്തായിരുന്നു പൊതുവേ സംഭവിക്കുന്നത്? അത് സംഭവിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറബാധിക്കും, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർക്കും. ഹത്ത ഇന്നഹു ലയതഹദ്ദറ മിൻഹു മിനൽ അറഖ് മിസ്ലുൽ ജുമ്മാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ, വലിയ വിയർപ്പ് കണങ്ങൾ, മുത്തുകൾ പോലുള്ള വിയർപ്പ് കണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വരും. വഹുവ ഫി യൗമിൻ ഷാറ്റിൻ മിൻ ഫിഖലിൽ ഖൗലി അല്ലദീ ഉൻസില അലൈഹി, തണുപ്പുള്ള ഒരു രാത്രിയാണെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശരീരത്തിന് അങ്ങനെ സംഭവിക്കും. തണുപ്പുള്ള ദിവസമാണെങ്കിൽ കൂടി നബി വിയർക്കും വഹി വരുമ്പോൾ. കാരണം എന്താണ്? അള്ളാഹുവിന്റെ വഹി അത് ഭാരമുള്ളതാണ്. സഹാബിമാരിൽ ചിലർ പറഞ്ഞതുപോലെ നബിക്ക് വഹി ഇറങ്ങുന്ന ഒരു സമയത്ത് നബിയുടെ കാലന്റെ കാലിന് മുകളിലുണ്ടായിരുന്നു. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കാല് പൊട്ടിപ്പോകുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി, എല്ല് പൊട്ടിപ്പോകുമോ എന്ന് തോന്നിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാരം കാരണത്താൽ ഒട്ടകം അത് ഇരുന്നു പോകും. ഒട്ടകപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹി വന്നാൽ, ഇന്ന സനുൽഖി അലൈക ഖൗലൻ ഫഖീല, ഭാരിച്ച വാക്കാണ്. അതുകൊണ്ടാണ് പണ്ഡിതൻ പറയുന്നത്, മതവിജ്ഞാനത്തെ നമ്മൾ എന്തായി കാണൽ? നിസാരമായി കാണൽ. നിസാരം വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാവുന്ന ഒരു കാര്യം അല്ല, ഇത് ഭാരിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് ആ സ്ഥാനമുണ്ടായത്. അല്ലെങ്കിൽ പോകുന്നവനും വരുന്നവനും ഒക്കെ ഇത് നേടിയെടുക്കാൻ സാധിക്കും. അല്ല, ഇൽമ് സഖീല, ഒരു ഭാരമുണ്ട്. അത് തമാശയോ അല്ലെങ്കിൽ കേവല വർത്തമാനങ്ങളോ കഥകളോ ഒന്നുമല്ല, അത് ഭാരിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉത്തരവാദിത്വ ബോധവും നിശ്ചയദാർഢ്യവും ഉള്ളവർക്കല്ലാതെ അറിവിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുകയാണ്. ഖാലത് ഫസുറിയ അർറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യദ്ഹക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചതിന് ശേഷം അവിടുന്ന് അതാ ചിരിക്കുകയാണ്. ഫകാനത് ഔവല കലിമത്ത് തകല്ലമ ബിഹ അൻ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്താണ്? യാ ആയിഷ, ഓ ആയിഷ, അമ വല്ലാഹ അമ അല്ലാഹു ഫഖദ് ബറഅക. ആയിഷ, അല്ലാഹു നിന്നെ നിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ആയിഷയോട് പറഞ്ഞു, യാ ആയിഷ അഹ്മദില്ലാഹ്, ഓ ആയിഷ അഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുക. ഫഖദ് ബറഅക്കില്ലാഹ്, അല്ലാഹു നിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ ഒരു മര്യാദ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വലിയ പ്രയാസം? അത് നീങ്ങിപ്പോകുന്ന ഒരു സന്തോഷ വാർത്തയോ മറ്റോ ആണ് എങ്കിൽ അത് ആളുകളെ അറിയിക്കുമ്പോൾ, ഒരു നേരെ എതിരായ ഒരു കാര്യം ഒരാളെ അറിയിക്കുമ്പോൾ, ഒരു ഞെട്ടിപ്പോകുന്ന സന്തോഷമോ അല്ലെങ്കിൽ സങ്കടമോ ആകട്ടെ, അങ്ങനെയുള്ള വാർത്തയാണോ അത് ആളുകളെ അറിയിക്കുമ്പോൾ പടിപടിയായി അറിയിക്കുക. കാരണം ചിലപ്പോൾ ആളുകൾക്ക് അത് താങ്ങാൻ സാധിച്ചെന്ന് വരില്ല, ഹൃദയം പൊട്ടിപ്പോകാൻ, പെട്ടെന്നുള്ള മരണം സംഭവിക്കാൻ ഒക്കെ വരെ അത് കാരണമായേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ പ്രയോഗം നോക്കൂ. നിങ്ങൾ ആദ്യം വിളിച്ചു, യാ ആയിഷ അഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുക. എന്നിട്ട് പറയുക, അള്ളാഹു നിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുക, ബോധ്യപ്പെടുത്തിയിരിക്കും. ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയല്ല, മറിച്ച് കാര്യം ഇങ്ങനെ പറയുകയാണ്. ഇമാം ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ദാഹിച്ച് വലഞ്ഞു വെള്ളം കിട്ടാതെ തൊണ്ട കീറി മരിക്കുമെന്നായ ഒരാൾ, അയാൾക്ക് വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം തന്നെ കുറെ ഇങ്ങ് കൊടുക്ക, കുടിക്കാൻ കൊടുത്തുകൂടാ, അപകടമാണ്. മറിച്ച് എന്ത് വേണം? അല്പാൽപമായി കൊടുക്കണം. അല്പാൽപമായി കൊടുക്കണമെങ്കിൽ ശരീരത്തിന് അത് കേടുണ്ടാക്കും. അതുപോലെ തന്നെയാണ് വാർത്തകളും വർത്തമാനങ്ങളുമെല്ലാം. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ പഠിച്ച, ഭൗതികമായി അത് പഠിച്ച ആളുകൾ ശരിവെക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ ഞെട്ടിപ്പിക്കുന്നത് അങ്ങനെ തന്നെ പറയുകയല്ല, മറിച്ച് അല്പാൽപമായി അവരതിന് മനസ്സൊരുക്കിക്കൊണ്ട് മാത്രം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ഈ രൂപത്തിലാണ്. അവരുടെ ഉമ്മ ആ സമയത്ത് പറഞ്ഞു, ഖൂമി ഇലൈ, ഖൂമി ഇല റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്ന് നബിയുടെ അടുത്ത് എണീച്ചു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്ദി പറയും. ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്ത് പറഞ്ഞു, വല്ലാഹി ലാ ഖൂമി ഇലൈ, അള്ളാഹുവാണ് ഞാൻ നബിയുടെ അടുത്തേക്ക് എണീറ്റ് ചെല്ലുകയും. ഫഇന്നി ലാ അഹ്മദു ഇല്ലല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിനെ അല്ലാതെ ഞാൻ സ്തുതിക്കുകയില്ല, അള്ളാഹുവിനെ അല്ലാതെ ഞാൻ തുതിക്കുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള അനാദരവോ നബിയോടുള്ള ബഹുമാനമില്ലായ്മയോ ഒന്നുമല്ല ആ വാക്കിലുള്ളത്. മറിച്ച് അതിലുള്ളത് എന്താണ്? അത് പ്രിയപ്പെട്ടവർ, വളരെ നല്ല സ്നേഹബന്ധമുള്ളവർ, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വളരെ അണന്ന സ്നേഹബന്ധമുള്ളവർ കാണിക്കുന്ന, ചില സമയത്ത് കാണിക്കുന്ന രീതിയാണ്. അവരവരുടെ മുന്നിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികളാണ്, രീതികളിൽ ഒന്നാണ്. ഒന്ന് പിന്നോട്ട് വലിയുക എന്നത് സ്നേഹമുള്ളവർ പരസ്പരം കാണിക്കുന്ന കാര്യമാണ്, അത് മാത്രമേ ഇതിനുള്ളൂ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയുണ്ടായി. അവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിനെ, സഹാബത്തിനെ വളർത്തി കൊണ്ടുവന്നത് എങ്ങനെ? അള്ളാഹുമായിട്ടാണ് അവരുടെ ഹൃദയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധിപ്പിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കെന്താ? അള്ളാഹുവിനെ അല്ലാതെ ഞാൻ സ്തുതിക്കുകയില്ല. റബ്ബുമായി എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കുന്ന, റബ്ബുമായി ബന്ധപ്പെടുത്തുന്ന രൂപത്തിലാണ് അവരെ വളർത്തിക്കൊണ്ടുവന്ന. തൗഹീദിലായിക്കൊണ്ട് അള്ളാഹുൽ തവക്കുലാക്കുന്ന, അള്ളാഹുൽ അവലംബമർപ്പിക്കുന്ന, റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുന്ന, ഒരു പടപ്പിലും പ്രതീക്ഷയർപ്പിക്കാത്ത ആ തൗഹീദിൽ ശുദ്ധമായ അഖീദയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെയും നബിയുടെ മക്കളെയും സഹാബത്തിനെയും എല്ലാം വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ അത് ആ സൂറത്തു നൂറിലെ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബതു മിൻകും ലാ തഹ്സബൂഹു ശറൻ ലകും ബൽ ഹുവ ഖൈറുൻ ലകും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം എന്ന് തുടങ്ങുന്ന സൂറത്തു നൂറിലെ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ പത്തോളം വരുന്ന ആയത്തുകൾ, പത്തിൽ പരം ആയത്തുകൾ. ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി, ആ കള്ളവാർത്തയുമായി വന്നവർ, ഉസ്ബതു മിൻകും, അത് നിങ്ങളിലൊരു കക്ഷിയാണ്. ലാ തഹ്സബൂഹു ശറൻ ലകും, അത് നിങ്ങൾക്ക് മോശമായി തീരുമെന്ന്, ഒരു ദൂഷ്യമായി തീരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ഖൈറുൻ ലകും, അത് നിങ്ങൾക്ക് നന്മയായി തീരുന്നതാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ, ആ വാർത്ത പറഞ്ഞുണ്ടാക്കിയവർക്കെല്ലാം അതിൻ്റെതായ പാപത്തിന്റെ ഓഹരി ഉണ്ടാകും. വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, അതിന്റെ വലിയ ഭാഗം ഏറ്റെടുത്തവൻ അഥവാ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ, അവന്റെ മേൽ കഠിനമായ, അവന് കഠിനമായ അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടായിരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതോടെ അതിൽ പങ്കെടുത്തുപോയ, ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിമീങ്ങളിൽ ചിലർ അതിൽ പെട്ടുപോയിരുന്നു. മിസ്ഫ റളിയല്ലാഹു അൻഹു അവരിലൊരാളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ദരിദ്രനായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സഹാബിമാരിലൊരാളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. പക്ഷേ ഈ സംഭവത്തോട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ ഇനി മിസ്ഫഹിനൊന്നും നൽകുകയില്ല. അപ്പോഴാണ് അള്ളാഹു സൂറത്തു നൂറിലെ ആയത്ത് അവതരിപ്പിക്കുന്നത്, ولا يأتلي أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله ليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. നിങ്ങളിൽ അള്ളാഹു സമ്പത്ത് നൽകിയവർ, വിശാലത നൽകിയവർ, അവർ പാവങ്ങൾക്ക്, കുടുംബക്കാർക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ വന്നവർക്ക് കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പറയരുത്. മറിച്ച് അവർ വിട്ടുകൊടുക്കട്ടെ, മാപ്പ് നൽകട്ടെ. അല തുഹിബ്ബൂന യഗ്ഫിറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ കരുണചൊരിയുന്നവനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹു എനിക്ക് പുറത്തു തരണം എന്ന് ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും മിസ്തഹിന് നൽകാൻ തുടങ്ങി. മിസ്തഹിന് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ സഹായം അദ്ദേഹം വീണ്ടും തുടർന്നു. ലാ അൻസിഉഹ മിൻഹു അബദ, ഒരിക്കലും ഞാൻ ഇത് അവസാനിപ്പിക്കുകയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് ഈ കള്ളവാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയുടെ ഭാര്യമാരിൽ മറ്റൊരാളോട്, സൈനബ് ബിൻത് ജഹ്ഷ്, ആ ഭാര്യയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വകാനത്ത് തുസാമീനി, ഞാനുമായി മത്സരമുള്ള നബിയുടെ ഭാര്യമാരിലൊരാളാണ് സൈനബ് ബിൻത് ജഹ്ഷ്. പക്ഷേ ചോദിച്ചപ്പോൾ എന്താണ് സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞത്? അവസരം മുതലെടുത്ത് ആയിഷയെ മോശമാക്കാനാണ് അവർ ശ്രമിച്ചത്. അല്ല, അവർ പറഞ്ഞു, അഹ്മി സംഈ വബസരി, ഞാൻ എന്റെ കണ്ണും കാതും കാത്തുകൊള്ളട്ടെ നബിയെ, വല്ലാഹി മാ അലിംതു ഇല്ലാ ഖൈറ, അവരെ കുറിച്ച് എനിക്ക് ഖൈറല്ലാതെ അറിയുകയില്ല. സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഹിയ അല്ലതീ കാനത് തുസാമീനി മിൻ അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഭാര്യമാരിൽ ഞാനുമായി മത്സരത്തിലുണ്ടായിരുന്നത് അവരാണ്. ഫഅസമഹല്ലാഹു ബിൽ വറ, അവരുടെ സൂക്ഷ്മത കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല അവരെ സംരക്ഷിക്കുകയുണ്ടായി. ഇതിലേർപ്പെട്ട ആളുകൾക്ക് വിചാരാരോപണം ഉന്നയിച്ച 80 ശിക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കപ്പെടുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച മുസ്ലിമീങ്ങൾക്ക് ഏറെ നന്മയുള്ള, അവരുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്ന നിയമമാണ്. വിചാരാരോപണം നടത്തിയാൽ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് പറഞ്ഞവർക്കാണ് ശിക്ഷ ഉണ്ടാകുക, അവർക്ക് 80 ശിക്ഷ ഉണ്ടാകും. കാരണം എന്താണ്? ആരാണ് 4 കാണുക വിഭജിക്കുക? അത് അസംഭവ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്നേ വരെ 4 കണ്ട് വ്യഭിചാരത്തിന്റെ സാക്ഷ്യം പറഞ്ഞ് വ്യഭിചാരത്തിന് ആളുകൾ ശിക്ഷിക്കപ്പെട്ടത് ഇതുവരെ നടന്നിട്ടില്ല. ഇബ്നു കസീർ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അത് പൊതുവെ അസംഭവ്യമാണ്. അതടക്കുക എന്നത് അങ്ങേയറ്റം വിരളമായിരിക്കും, ഏതാണ്ട് നടക്കുകയില്ല എന്ന് തന്നെ പറയാം. വ്യഭിചാരം ഇങ്ങനെ ആളുകൾക്കിടയിൽ അതിന്റെ വാർത്തകൾ പരക്കുക എന്നതല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. മറിച്ച് തിന്മകൾ മൂടിവെക്കപ്പെടുകയാണ്, പ്രത്യേകിച്ച് വ്യഭിചാരം പോലുള്ള തിന്മകൾ. അതിന്റെ വർത്തമാനങ്ങൾ ആളുകൾക്കിടയിൽ പരക്കുക, മോശമായ വാർത്തകൾ ആളുകൾക്കിടയിൽ പ്രചരിക്കുക, അത് നല്ലതല്ല, അത് മോശമാണ്. ഖുർആൻ അല്ലാഹു പറഞ്ഞ എന്താ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമും ഫി ദുനിയ വൽ ആഖിറ. ഫാഹിശത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഈ ലോകത്തും പരലോകത്തും വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കും. പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സേവനമാണ് അത്രേത്. എന്ത് ബുർത്തികേടുകൾ പ്രചരിപ്പിക്കുക, അവിടെ എന്നാ നടന്നു, ഇവിടെ എന്നാ നടക്കുന്നു, അവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, ബുർത്തികേടുകൾ പ്രചരിപ്പിക്കുക. അത് സഹോദരങ്ങൾ അത്തരം വാർത്തകൾ വായിക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ വായിക്കുക എന്നത് നമ്മുടെ ഹൃദയം കേടുവരുത്തുന്ന കാര്യമാണ്, ചെയ്യരുത്. പല പിന്നെ ചാനലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഒക്കെ നിലനിൽക്കുന്നത് അവരുടെ വരുമാന മാർഗം ഈ വക വൃത്തികെട്ട വാർത്തകളാണ്, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ. കാരണം വായിക്കാനായി ആളുകളുണ്ട്, അവർക്കറിയാമത്, അതിന് യോജിച്ച് തലക്കെട്ടുകൾ കൊടുക്കും. ആളുകളുടെ ഹൃദയങ്ങളിൽ മോശമായ രോഗങ്ങൾ കടത്തിവിടുന്ന, അവരുടെ ഹൃദയം ദുഷിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലുള്ളത് വായിക്കുക എന്നത് ഒരു മുഅ്മിനന് യോജിക്കുകയില്ല. കണ്ണും കാതും കൽബും നമ്മൾ സൂക്ഷിക്കുക. നോക്കൂ നിങ്ങൾ, വ്യഭിചാരം അത് അതിന്റെ വാർത്തകൾ പരക്കപ്പെടുകയോ ഒന്നും ചെയ്യുക എന്നതല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അത് സ്ഥിരപ്പെട്ടാൽ അതിന് ശിക്ഷയുമുണ്ട്. അവിവാഹിതനാണോ അവന് 100 നാട് കടത്തപ്പെടുക എന്ന ശിക്ഷയുമുണ്ട്. വിവാഹിതനോ വിവാഹിതയാണോ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ് അതിന്റെ ശിക്ഷ. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ട് അവന് ഹറാമായ സുഖം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ എല്ലാ ഭാഗങ്ങളും വേദന അനുഭവിക്കേണ്ടതുണ്ട്. പക്ഷെ അതിന്റെ സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് 4 കണ്ട് സാക്ഷി പറയുക എന്നത് പൊതുവെ അസംഭവ്യമാണ്. 3 കണ്ടിട്ട് വന്നു പറഞ്ഞാൽ 3 80 വാങ്ങിപ്പോകാം. അതാണ് ഇസ്ലാമിന്റെ ശിക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ മാഇസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്ന് തഹിർനി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുദ്ധീകരിച്ചാലും എന്ന് പറഞ്ഞു വരികയാണ്. ഞാൻ വ്യഭിചരിച്ചു പോയി എന്ന് പറഞ്ഞു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത്? ആളെ കിട്ടിപ്പോയി, വേഗം എറിഞ്ഞ് ശിക്ഷ നടപ്പിലാക്കൂ എന്നാണോ പറഞ്ഞത്? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിക്കുകയാണ്. മാഇസ റളിയല്ലാഹു അൻഹു മുഖം തിരിച്ച ഭാഗത്തേക്ക് വന്നിട്ട് വീണ്ടും പറയും, തഹീർനി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ശുദ്ധീകരിച്ചാൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തിരിഞ്ഞാളെ 4 സ്വന്തത്തിനുമേൽ മാഇസ റളിയല്ലാഹു അൻഹു സാക്ഷ്യം പറയുക, 4 കണ്ടതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും മാഇസിനെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നബി പറയുന്നതിൽ സൂചിപ്പിക്കാൻ മാഇസ് അവസാനിപ്പിക്കും, ശിക്ഷ വാങ്ങുന്നതിന് മുമ്പ് പൊയ്ക്കോളൂ എന്നാണ് നബി സൂചിപ്പിക്കുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്? നീ സ്പർശിച്ചതോ നീ ചുംബിച്ചതോ മറ്റോ ആയിരിക്കും എന്ന് പറഞ്ഞ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒഴിവാക്കുകയാണ്. ആൾ മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആൾക്ക് മാനസികമായ എന്തെങ്കിലും തകരാറുണ്ടോ എന്നത് പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതൊന്നും ഒരു നിലക്കും മാഇസ് നിൽക്കുന്നില്ല എന്ന് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിയാൻ ഉത്തരവിട്ടു. മഹാനായ സഹാബി, അദ്ദേഹം ആ ശിക്ഷ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നടപ്പിലാക്കപ്പെട്ടു. റളിയല്ലാഹു അൻഹു വർദാ. ഈ ലോകത്ത് ഇതുപോലുള്ള ഒരു ശിക്ഷക്ക്, ഇതുപോലുള്ള തെറ്റിന് ശിക്ഷ നടപ്പിലാക്കപ്പെട്ടാൽ പരലോകത്ത് അല്ലാഹു അങ്ങനെയുള്ള ഒരാളെ ശിക്ഷിക്കുകയില്ല. അല്ലാഹു ഒരാൾക്ക് ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷ നൽകുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, മാഇസ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ഒരാൾ ഇതുപോലുള്ള വല്ല തെറ്റും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് മുന്നിൽ പോയി അത് ഏറ്റുപറഞ്ഞ് ശിക്ഷ വാങ്ങലാണോ നല്ലത്? അതല്ല, രഹസ്യമായി അള്ളാഹുവിനോട് തൗബ ചെയ്യലാണോ നല്ലത്? രഹസ്യമായി അള്ളാഹുവിനോട് തൗബ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠം. അള്ളാഹു റബ്ബുൽ ആലമീൻ മറച്ചുവെച്ചത് മറച്ചുവെക്കുകയും അള്ളാഹുവിന്റെ സിസ്റ്റർ അവന്റെ മറ സ്വീകരിക്കുകയും ചെയ്യുക, രഹസ്യമായി അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അവളിലേക്ക് ഖേദിച്ചു മടങ്ങുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഇസ്ലാമിന്റെ നിയമങ്ങളുടെ പൊതു താൽപര്യം അതാണ്. തിന്മകൾ പ്രചരിപ്പിക്കപ്പെടാതിരിക്കുക, അതിന്റെ ആളുകൾ അത് വിളിച്ചു പറയുകയോ അത് കണ്ടവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യാതെ അത് മൂടിവെക്കപ്പെടുക, അത് തെളിഞ്ഞോ ശിക്ഷിക്കുക, അതിലേക്കുള്ള വാതിലുകൾ അടക്കുക, ഇതാണ് ഇസ്ലാം താൽപര്യപ്പെടുന്നത്. അതല്ലാതെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പാടി നടക്കലും എന്നിട്ട് അതിന് തെളിവൊന്നും നോക്കാതെ ശിക്ഷിക്കലും ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ രീതി. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അലം സല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.